ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അവൾ ഫാനിൽ അമ്മയുടെ സാരി കെട്ടിത്തൂങ്ങി ചാവാനൊരുങ്ങി സ്റ്റൂളിൽ കയറി നിന്നു. അമ്മയുടെ സാരി പിടിച്ച് അവൾ കുറെ കരഞ്ഞു. കാശിയോട് പറഞ്ഞത് കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അവൾക്കൊന്നും സഹിക്കാനുള്ള കരുത്തില്ലായിരുന്നു. അവൾ സാരി മുറുകെ പിടിച്ചു. ഈ സമയം ജോ ശ്രീയെ കാണാൻ നാഥേശ്വരത്തേക്ക് വന്നു.
എന്താ മോനെ?
വാതിൽ തുറന്ന വേലക്കാരി അവനോട് ചോദിച്ചു. ശ്രീ ഇങ്ങോട്ട് വന്നിരുന്ന ചേച്ചി, എന്റെ അനിയത്തിയുടെ ലാപ്ടോപ്പ് അവളുടെ കയ്യിലാണ്. അവളെ കണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെ പറയാനാണ് ജോക്ക് തോന്നിയത്.
ആ മോള് റൂമിലുണ്ട്.
അച്ഛനും ലക്ഷ്മി അമ്മയൊക്കെ?
അവരൊക്കെ കോവിലകത്താണ്. ഞാൻ മോളെ വിളിക്കണോ?
ഏയ് വേണ്ട, ഞാൻ മേടിച്ചോളാം. കാശിയുടെ റൂമിൽ എൻ്റെ ഒരു ബാഗുണ്ട്, അതും കൂടി എടുക്കണം, ഞാൻ പൊക്കോളാം.
അവൻ കള്ളം പറഞ്ഞൊപ്പിച്ച് മുകളിലേക്ക് പോയി. വേലക്കാരി ഡോറടിച്ച് അടുക്കളയിലേക്കും പോയി.
അവൻ ശ്രീയുടെ റൂമിൽ മുട്ടി വിളിച്ചിട്ടും അവൾ തുറന്നില്ല.
ശ്രീമോളെ!
അവൻ ഡോറ് തുറന്നതും കഴുത്തിൽ സാരി ഇറക്കിയായിരുന്നു അവൾ.
ശ്രീമോളെ!
അവൻ ബെഡിലേക്ക് കയറി സാരി വലിച്ചു മാറ്റി.
ഒറ്റ അടിയങ്ങ് വെച്ചെന്നാലുണ്ടല്ലോ, എന്താടി നിനക്ക്?
ദേഷ്യം വന്ന് ജോ അവൾക്ക് നേരെ ആദ്യമായി കയ്യോങ്ങി. ശ്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു.
ജോ ചായ!
അവനെ ഇറുക്കി പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു.
എന്താണ് എന്റെ മോൾക്ക് പറ്റിയേ?
എന്നെ ആർക്കും വേണ്ട, ആർക്കും.
നിർത്താതെ അവൾ കരയുന്നു കേട്ട് ജോ അവളെയും കൊണ്ട് ബെഡിലിരുന്നു.
എന്താ നിനക്ക്? എന്തിനാ നീ കാശിയോട് ചൂടായത്? അവൻ എത്ര വേദനിച്ചാണ്. നിനക്ക് എന്താ മോളെ പറ്റിയത്?
ഞാൻ ഒറ്റക്കാണിപ്പോ, എന്നെ ആർക്കും വേണ്ട, എല്ലാവർക്കും രസിയേ മതി.
കുറെ ദിവസമായി നീ ഇതെന്നെ പറയുന്നു. ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്ത്? നിനക്ക് അതിനോട് ഇത്ര ദേഷ്യം വരാൻ?
അവളാണ് എന്റെ വീട്ടിലിപ്പോ ചെല്ലിക്കുട്ടി, എല്ലാവർക്കും അവളെ മതി. ഞാൻ വേസ്റ്റ്, എനിക്ക് ഇഷ്ടമല്ല ആരെയും.
അവൾ ദേഷ്യത്തോടെ പറഞ്ഞു.
ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഞാൻ അറിഞ്ഞ ശ്രീമോൾ വളരെ നല്ല കുട്ടിയായിരുന്നു. എന്നു തുടങ്ങി ഇങ്ങനെയൊക്കെ പറയാൻ?
ശ്രീ ഒന്നും മിണ്ടിയില്ല. ജോ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു.
ശ്രീമോളെ, നീ എത്ര വലിയ തെറ്റാണ് ചെയ്തെന്നറിയോ?
കാശിയോട് അങ്ങനെയൊക്കെ പറയാവോ? അവൻ നിന്റെ ചേട്ടനല്ലേ. എങ്ങനെ തോന്നി നിനക്ക് തൂങ്ങിച്ചാവാൻ ശ്രമിക്കാൻ? നിന്റെ വീട്ടുകാർക്ക് നീയല്ലടിയല്ല.
ജോയുടെ വാക്കുകൾ കേട്ട് അവൾ പൊട്ടിക്കരഞ്ഞു.
സോറി ചായ.
കരയില്ലട.
അവളുടെ ഇരുകവളിലും അവൻ മാറി മാറി ചുംബിച്ചു. ഏട്ടനോട് സോറി പറയണം. ഒരു വാശിയുടെ പുറത്ത് നീ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയരുത്. അവന്റെയും ജാനിയുടെയും പ്രണയവും സ്വപ്നവും തകർക്കരുത്.
അവളുടെ മുടിയിൽ അവൻ തലോടി.
എന്റെ ഏട്ടന് ഒരുപാട് നൊന്തോ?
അവൻ അവളുടെ കൈ നെഞ്ചിലേക്ക് വെച്ചു.
നിന്റെ ഏട്ടന്റെ നെഞ്ചു പിടഞ്ഞാൽ എന്റെ നെഞ്ചും പിടയും. നീ എന്നെ നോവിച്ചാൽ അവനെ നോവിക്കരുത്.
സോറി ചായ.
ഇത് എന്നോടല്ല, അവനോട് പറയണം.
പറയാം.
അവൾ വിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
എന്നാ കോളേജിൽ പോവാം.
അവൻ എഴുന്നേൽക്കാൻ നോക്കിയതും ശ്രീ അവന്റെ ഷർട്ടിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു.
മെല്ലെ അവന്റെ ചുണ്ടിൽ ചുംബിച്ചു. മിഴികൾ തുറന്ന് അവൾ കണ്ണുകൾ ഇറക്കിയപ്പോൾ ജോ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്ത് നുകർന്നു.
അതിരങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ശ്രീ അവനെ തന്നെ കിതപ്പോടെ നോക്കി.
നീ വന്നേ, പോവാം. നിന്റെ നോട്ടനെ തളർത്തുന്നു.
ചീത്ത പേര് ഉണ്ടാക്കിത്തരാൻ എനിക്ക് ഉദ്ദേശമില്ല. അവൻ അവളുടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൾക്ക് വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോ അവളെ താഴേക്ക് കൊണ്ടുപോയി അവൾക്ക് ആഹാരം വിളമ്പിക്കൊടുത്തു.
ഇച്ചായം കഴിക്കുന്നില്ലേ?
വേണ്ട, എനിക്ക് നിന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാതെ സമാധാനമില്ല. അവൻ എഴുന്നേറ്റ് മുഖം കഴിയാൻ വാഷ്റൂമിലേക്ക് പോയി. ആര്യ ഈ സമയം അങ്ങോട്ടേക്ക് വന്നു. ജോ വാഷ്റൂമിൽ നിൽക്കുന്നത് ആര്യ ശ്രദ്ധിച്ചിരുന്നില്ല.
ഡി മോളെ, ആ റസിയപ്പോ ഗേൾസിന്റെ ബാസ്കറ്റ് ടീമിലുണ്ട്. അവൾ മുമ്പും കളിച്ചിട്ടൊക്കെ ഉണ്ടത്രേ.
നിന്റെ ഏട്ടനാണ് അവളെ ടീമിലെടുത്ത്. നീ വെറും വേസ്റ്റ്.
അതിനെന്താ, നല്ല കാര്യമില്ല ആര്യച്ചി.
ആര്യയുടെ ചിരി പെട്ടെന്ന് നിന്നു.
നല്ല കാര്യമോ ശ്രീ?
ചേച്ചിയില്ല, എനിക്കൊന്ന് ഉറങ്ങണം. ശ്രീ വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു. ജോ എല്ലാം കേട്ടിരുന്നു. അവൾ മനസ്സിൽ പകവച്ച് ചിരിയോടെ എഴുന്നേറ്റ് പോയി. ജോ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു.
ഓ, എന്റെ കാന്താരി ഇവളുടെ വാക്ക് കേട്ടാണോ ഇങ്ങനെ ആയത്?
ഏയ്, എന്റെ ഒരു തോന്നൽ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ടാ ആര്യ ചേച്ചി റസിയെ വാച്ച് ചെയ്യുന്നത്.
ജോ അവളോട് ചൂടായവരോ എന്ന് പേടിച്ച് ശ്രീ കള്ളം പറഞ്ഞു.
ജോയുടെ കൂടെ പോയി കാശിയോട് മാപ്പ് പറഞ്ഞ് അവൾ കരഞ്ഞെങ്കിലും റസിയോടുള്ള വിരോധം അവളുടെ ഉള്ളിൽ കിടന്നിരുന്നു. രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി വന്ന കാശി ഒരു നിമിഷം തറഞ്ഞിരുന്നു. തന്റെ അമ്മയുടെ മുടിയിൽ തേജസ് മന്ദാരം വെച്ച് കൊടുക്കുന്ന കണ്ട് കാശിനാഥന് ദേഷ്യം വന്നു. ചേട്ടന്മാരെ പോലും അമ്മയുടെ തലയിൽ മന്ദാരം വെച്ച് കൊടുക്കാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. അരിശം വന്ന് അവൻ ബുള്ളറ്റിൽ കയറി. തേജസ് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ട് ബുള്ളറ്റിന് മുമ്പിലേക്ക് ഓടിച്ചെന്നു.
ഞാനുണ്ട് സാഹു.
കാശിയുടെ കവിളുകൾ വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു,
വിടടാ.
കാശി വേദനിച്ച് മുഖം കുടഞ്ഞു.
എന്റെ സഹോ.
അവൻ ബുള്ളറ്റിൽ കയറി നിന്ന് കാശി ഇറുകെ പിടിച്ചു.
ഇറങ്ങടാ എന്റെ ബുള്ളറ്റിന്ന്.
കാശി അവന്റെ കൈ വേർപ്പെടുത്താൻ നോക്കിയെങ്കിലും തേജ് അവനെ ഇറുകെ പിടിച്ചു. കാശിയുടെ കാതിൽ അവൻ ഉറക്കെ അലറി. അമ്മ അവന്റെ കുസൃതി കണ്ട് വാപ്പൊതി ചിരിച്ചു.
നീ തീർന്നടാ, കോളേജിൽ എത്തട്ടെ, ബാക്കി ഞാൻ അവിടുന്ന് തരാം.
കാശി ബുള്ളറ്റ് എടുത്തു. പോകുന്ന വഴിക്ക് തേജസ് കാണുന്നവരോടൊക്കെ ഹായ് പറയാൻ തുടങ്ങി.
ദേ മര്യാദക്ക് വണ്ടിയിലിരുന്നോണം.
കാശി വണ്ടി നിർത്തി അവനോട് ചൂടായി.
അതെ, ഏത് നേരം ഈ മോന്ത ഓ എന്ന് പിടിച്ചിരിക്കാതെ മനുഷ്യന്മാരോടൊക്കെ ഒന്ന് മിണ്ടണം. അതെങ്ങനെയാ, മൊരട്ട് സ്വഭാവമല്ലേ കയ്യില്? അതേടാ, ഞാൻ ഇങ്ങനെ തന്നെയാ. എനിക്ക് പറ്റുന്നവരോടെ ഞാൻ മിണ്ടു, എനിക്കൊരു തന്നെ ഉപദേശം വേണ്ട.
തേജ് ഒന്നും മിണ്ടാതെ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു. ട്രാഫിക്കിൽ ബ്ലോക്കിലൂടെ കപ്പലണ്ടി വിൽക്കുന്ന ഒരു പയ്യൻ പാസ് ചെയ്തപ്പോൾ തേജ് കടൽ വാങ്ങി. ബ്ലോക്ക് മാറി കാശി വണ്ടിയെടുത്തപ്പോൾ തേജ് കാശിയുടെ വായിലെ കടൽ തിരികി. ദേഷ്യം വന്ന് കാശി അത് തുപ്പിക്കളഞ്ഞു.
വണ്ടി നിർത്തിയൊന്ന് പൊട്ടിക്കാന്ന് വെച്ച അട്ട പോലെ ഒട്ടിയിരിക്കുകയല്ലേ, നാശം.
തേജുവിനെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി കാശി ദേഷ്യം പ്രകടിപ്പിച്ച് പറഞ്ഞു. കോളേജിലെത്തിയതും തേജസ് വണ്ടിയിൽ നിന്നിറങ്ങി.
ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിന്റെ വീട് കുതിരവട്ടത്താണോ അതോ മുന്തിയനം വല്ലതോ അടിച്ചിട്ടാണോ രാവിലെ എന്റെ വീട്ടിലേക്ക് എട്ടിയെടുത്ത്? എന്ത് വികൃതിയാണിത്?
കാശി വഴക്ക് പറയുമ്പോൾ അവന്റെ കഴുത്തിലെ ചെയിനിൽ കൊച്ചുകുട്ടികളെപ്പോലെ കുസൃതി കാട്ടി തൊട്ടുകളിക്കായിരുന്നു തേജസ്.
ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലല്ലോ, നിനക്ക് വയസ്സ് എത്രയായി? അതിന്റെ പക്വതെങ്കിലും കാണിച്ചൂടെ, സഹിക്കുന്നതിലൊരു പരിധിയുണ്ട്.
കാശി മുരണ്ടു. തേജസ് കാശിയുടെ മുടി പിടിച്ചു വലിച്ചു.
ആ, ഒരൊറ്റണങ്ങ് തന്നാലുണ്ടല്ലോ.
കാശി കൈവീശിയതും തേജസ് അവനെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മയും കൊടുത്ത് ഓടി.
ഇതെന്തൊരു ടൈപ്പന്റെ കടവുളെ.
ഒരേ സമയം കാശിക്ക് ദേഷ്യവും അവന്റെ ഓട്ടം കണ്ടി ചിരിയും വന്നു. ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഓഫീസിൽ പോയി അറ്റൻഡൻസിന് ചുവരിൽ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചിങ് മെഷീനിൽ വിരൽ പതിച്ചാണ് അധ്യാപകർ ക്ലാസ്സിലേക്ക് പോവാറ്. കാശി പഞ്ച് ചെയ്യുന്ന കണ്ട് തേജസ് അവന്റെ കൈയുടെ മേൽ കൈവച്ചമർത്തി. കാശിയുടെ സ്വരം കേട്ട് ഓഫീസിലുള്ള എല്ലാവരും അവരെ നോക്കി. തേജസ് വേഗം അവിടുന്ന് പോയി.
എന്താ കാശി സാറേ, മെഷീൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ?
ഓഫീസ് സ്റ്റാഫ് കളിയോടെ പറഞ്ഞത് കാശിക്ക് ഒട്ടും പിടിച്ചില്ല. കാശി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുമ്പോൾ തേജസ് ലാലുവിനോട് ഓഫീസിലുണ്ടായ കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. കാശി ദേഷ്യം വന്ന് ഷർട്ടിന്റെ കൈയും മടക്കി അടയ്ക്കാൻ വരുന്നുണ്ട്. ലാലു എഴുന്നേറ്റ് കാശിയെ തടഞ്ഞു.
തേജസ് മര്യാദക്ക് നിൽക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും.
കാശി പറഞ്ഞിട്ടും കൂസലില്ലാതെ തേജസ് ലാലുവിന്റെ മറവിൽ നിന്ന് ചിരിച്ചു. കാശി ലാലുവിനെ മാറ്റി അവന്റെ അടുത്തേക്ക് ചെന്നു. തേജസ് കുനിഞ്ഞുകൊണ്ട് കാശി എടുത്തുപൊക്കി.
എന്നെ താഴെ ഇറക്കടാ.
ഇല്ല, തേജസ് അവനെ എടുത്തു വട്ടം കറക്കി.
എന്നൊന്ന് ഇറക്കട താഴെ.
കാശി അരിശം വന്ന് അവന്റെ തോളിൽ കയ്യമർത്തി. തേജസ് അവനെ നിലത്തേക്കിട്ടു. കാശി വേഗം എഴുന്നേറ്റു. അപ്പോഴേക്കും തേജസ് ഓടിയിരുന്നു.
നിന്നെ ഞാൻ എടുത്തോളടാ. ആ, ഗ്രൗണ്ടിലേക്ക് പോര്, ഞാൻ അവിടെ കാണും.
എന്റെ പൊന്ന് സാറേ, എനിക്ക് ആ ഫാദറിനെ ഒന്ന് കാണണം. ഇതിന് എന്തിനാണ് ഇവിടെ അപ്പോയിന്റ്മെന്റ് എന്ന് ചോദിക്കാനാണ്? എന്തൊരു വികൃതിയാണ്.
പാവള, നിന്നെ വലിയ ഇഷ്ടാവന്. പിന്നെ ഇഷ്ടം കൊടുക്കും, അവനൊരടി ഞാൻ.
അകലേക്ക് ഓടുന്ന തേജസിനെ നോക്കി കാശി പറഞ്ഞു. കാശിനാഥൻ ഡിപ്പാർട്ട്മെന്റിലെ സാറുമാർക്കും ഓരോ ഗെയിംസിന്റെ ക്യാപ്റ്റന്മാർക്കും ഉച്ചയ്ക്ക് മീറ്റിംഗ് വെച്ചിരുന്നു. സ്പോർട്സ് മീറ്റ് വരുന്നതുകൊണ്ട് കുട്ടികളുടെ കളിയുടെ നിലവാരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അവൻ മീറ്റിംഗ് വെച്ചത്. മീറ്റിംഗ് തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് തേജസ് വന്നത്. കാശി പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാശിയെ ചൂടാക്കാൻ അശ്രദ്ധ കാണിച്ചാണ് അവൻ ഇരിക്കുന്നത്.
ഈ വരുന്ന ആനുവൽ സ്പോർട്സ് മീറ്റിന്റെ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നേടിയേ പറ്റൂ. അത് നേടിയെടുക്കാൻ നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നന്നായി പരിശീലിപ്പിക്കണം. അത്ലറ്റിക്സ് ആയാലും ഗെയിംസ് ആയാലും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നല്ല മികവ് വന്നിട്ടുണ്ട്. ഇത്രയും കാലത്തെ പരിശീലന രീതിയിൽ നമ്മൾ വരുത്തിയ ചേഞ്ചസ് തന്നെയാണ് അതിന് കാരണം. നമ്മൾ ഇത് തന്നെ ഇനിയും ഫോളോ ചെയ്യണം. കുട്ടികളുടെ അലസത മാറ്റിയെടുക്കാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് നല്ല കഴിവുണ്ട്. എന്ത് തെറ്റു വന്നാലും അവരൊന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് തളർത്തരുത്. എല്ലാം തികഞ്ഞവർ ആരുണ്ടാവില്ല.
കാശി ദേഷ്യം കടിച്ചമർത്തി വീണ്ടും പറയാൻ തുടങ്ങി.
തോറ്റുപോയാൽ അവരെ ചേർത്ത് പിടിക്കുക, തെറ്റ് പറഞ്ഞുകൊടുത്ത് മൈൻഡ് റിലാക്സ് ചെയ്യിക്കുക. പലരും ഗ്രൗണ്ടിൽ കുട്ടികളോട് വഴക്ക് പറയുന്ന ഞാൻ കേട്ടിരുന്നു. വഴക്കൊക്കെ പറഞ്ഞോളൂ, പക്ഷെ ഇപ്പൊ നമ്മൾ അവർക്ക് ധൈര്യം കൊടുക്കുക. ലാൽ സാറ് ഞങ്ങൾക്ക് ശരിക്കും കരുത്തായിരുന്നു. സാറിനോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന അന്നത്തെ സാറുമാരും വളരെ എനർജറ്റിക് ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചു വർഷം അത് വളരെ മോശമായി. അന്നത്തെ സാറുമാരെല്ലാവരും ട്രാൻസ്ഫർ ആയി, പുതിയ ആളുകൾ വന്നു. വേണൽ പൊക്കോട്ടെ വേണൽ ജയിച്ചോട്ടെ എന്നൊരവസ്ഥയായി കുട്ടികളോട്. തേജസ്,
തൊട്ടടുത്തിരുന്ന് സാറുമാരുടെ കാതിൽ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന അവനെ കലിയോടെ കാശി വിളിച്ചു. അവന്റെ ഇളിച്ച മുഖം കണ്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു ചിരിവിടർന്നു. കാശി വീണ്ടും പറയാൻ തുടങ്ങി.
നമ്മുടെ കോളേജ് ഉയർന്ന നിലയിൽ നിന്ന് സ്പോർട്സ് മീറ്റിൽ താഴേക്ക് വന്നു. സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികൾ ഒരുപാട് വന്നിരുന്ന പലരും ഈ അവസ്ഥ കാരണം ഇവിടുന്ന് പോയി.
ആർക്കോ വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റലായി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ.
ആ അലസത നിറഞ്ഞ സാറുമാരല്ല ഇവിടെ ഉള്ളത്. എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന എന്റെ ഈ പുതിയ എനർജറ്റിക് ആയിട്ടുള്ള സാറുമാരെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം.
റെഡിയല്ലേ എല്ലാവരും? ഓക്കെ മച്ചാ.
എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ കാശി ഒന്ന് പുഞ്ചിരിച്ചു. അവനോട് അങ്ങനെ പറയാൻ എല്ലാവരോടും മെല്ലെ പറഞ്ഞ് ഒപ്പിക്കലായിരുന്നു തേജസ് ഇത്രയും നേരം ചെയ്തിരുന്നത്. കാശിയെ അവന്റെ കൂട്ടുകാരല്ലാതെ വേറെ ആരും അങ്ങനെ വിളിക്കാറില്ലായിരുന്നു. അവർ കൈയടിച്ചു, അവനെ വന്ന് കെട്ടിപ്പിടിച്ചു. തേജസ് കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ കാശി വേഗം പുറത്തേക്ക് പോയി. തേജസ് ഉണ്ടോ, അവനെ വെറുതെ വിടുന്നു. അവന്റെ പുറത്തേക്ക് ചാടിക്കയറിയിരുന്നു. ദേഷ്യം വന്ന കാശി ദേഹം കുടഞ്ഞു. തേജസ് നിലത്തേക്ക് വീണു.
തേജ, അവസാനായിട്ട് പറയാ, വെറുതെ എന്നോട് വികൃതി കാണിക്കാൻ വരരുത്.
കാശിനാഥൻ നടന്നു പോകുന്നത് നോക്കി തേജസ് നിറഞ്ഞ മിഴികൾ തുടച്ചു. കരീനയോടൊപ്പം ബ്യൂട്ടി പാർലറിൽ കയറുമ്പോഴാണ് ജാനി കാശിനാഥനും ജോണി റോഡിലൂടെ ബുള്ളറ്റിൽ പോകുന്നത് കണ്ടത്. അവർ പാർലറിൽ നിന്ന് ഐബ്രോ ത്രെഡ് ചെയ്തിറങ്ങി. ജാനി, എന്റെ കൂടെ നിന്ന് വരുമോ? എങ്ങോട്ട്? ഗ്യാരേജിലേക്ക്. ഏയ്, ഞാനില്ലടി. അവൾ താല്പര്യമില്ലാത്ത പോലെ അഭിനയിച്ചു. കാശി അവിടെ ഉണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആ, എന്നാ നീ വരണ്ട, ഞാൻ പൊക്കോളാം. ഈ കാറിന്റെ കീച്ചാനെ ഏൽപ്പിക്കാനാണ് അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. അവൾ സ്കൂട്ടിൽ കയറിയിരുന്നു. പെണങ്കല്ലേ മോളെ, ഞാനും വരാം. ഏയ് വേണ്ടടോ, ഞാൻ പൊക്കോളാം. കാശിയെ കാണാനുള്ള ജാനിയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് കാണാത്ത പോലെ കരീന അഭിനയിച്ചു. ഞാനും വരാം കരീന. ജാനി പുറകിൽ കയറിയിരുന്നു.
നീ വരുന്ന് എനിക്കറിയാം കാശിനാഥന്റെ മാൻകുട്ടി.
കരീന മനസ്സിൽ പറഞ്ഞ് ചിരിയോടെ വണ്ടിയെടുത്തു. ജോയിൽ നിന്ന് അവളെല്ലാം അറിഞ്ഞിരുന്നു. ജാനിയും കരീനയും ഗ്യാരേജിലെത്തി. അവർ രണ്ടുപേരും അകത്തേക്ക് നടന്നു. കാശിയുടെ സുഹൃത്തുക്കളെല്ലാവരും ക്യാരംസ് കളിക്കുകയായിരുന്നു.
ഇച്ചായ,
കരീന വിളിച്ചു കേട്ട് ജോ കൈയുയർത്തി കാണിച്ചു. അവൾ കീ അവനെ ഏൽപ്പിച്ചു. ജാനി കാശിയെ ചുറ്റും കണ്ണോടിച്ചെങ്കിലും അവനെ കണ്ടില്ല. അതുകണ്ട് കാശിയുടെ സുഹൃത്തുക്കൾ ഉള്ളിൽ ചിരിച്ചു. കാശിയുടെ എവിടെ ഇച്ചായ? കരീനയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ജാനി പെട്ടെന്ന് ബോധപ്പെട്ടു.
അവനോ, അവനൊരു പെണ്ണെട്ടാൻ പോയി.
ജോ ജാനി ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു.
പിന്നെ ഒന്ന് പോയിച്ചായ, കാശിയേട്ടൻ കെട്ടില്ലെന്ന് പറഞ്ഞിട്ട്.
അതൊക്കെ പണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി അവനെ കാണാൻ സ്ഥിരമായിട്ട് വരും. ആ പെൺകുട്ടി അവൻ നോക്കിയില്ലെങ്കിലും ആ കുട്ടി അവനെ നോക്കി നിൽക്കുന്ന കാണാം. ഇപ്പൊ തന്നെ എന്നെ ഇവിടെ ആക്കി അവൻ ടൂൾസ് എടുത്ത് പോയിട്ടുള്ളൂ. അവളുടെ അച്ഛന്റെ കാറ് കേടാണെന്ന് അവൻ അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. ആ പെണ്ണ് മിക്കവാറും അവന്റെ ചോര ഊറ്റി കുടിക്കുന്നുണ്ടാവും. ജോണി നുണ പറഞ്ഞു കേട്ട് ജാനി ദേഷ്യം വന്ന് മുഖം കുറിപ്പിച്ചു. കാശി വീട്ടിലേക്ക് പോയതായിരുന്നു. എന്താ ചെയ്യാ, ചെക്കന് സൗന്ദര്യം കുറച്ച് കൂടിപ്പോയി. ആ പെണ്ണാണെങ്കിൽ അവളുടെ കാരണം ഓരോ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് വരും. ഇടക്കൊക്കെ കാശി പിടിച്ച ചായയോ ബിസ്ക്കറ്റോ പാതി കടിച്ചു വെച്ചൊക്കെ അവൻ കാണാതെ എടുത്ത് കഴിക്കും. ചാർലി ജാനിയെ ചൂടാക്കാൻ അടുത്ത നമ്പർ ഇറക്കി. അവർ പറഞ്ഞൊക്കെ ഇട്ട് സങ്കടവും ദേഷ്യം കൊണ്ട് അവൾക്ക് നെഞ്ചു നേറി. ആര്യയ്ക്ക് വിട്ടുകൊടുക്കുമ്പോഴും ഉള്ളിൽ അവനോടുള്ള സ്നേഹം ഓരോ നിമിഷവും വളരുകയാണ്. കാശിയുടെ കൂട്ടുകാർ നുണയാണ് പറഞ്ഞതെന്നറിയാതെ മിഴിയിൽ നിന്ന് വരുന്ന കണ്ണീനെ അവൾ പിടിച്ചു വെച്ചു.
എനിക്ക് തോന്നുന്നു ആ പെണ്ണ് അവനെയും കൊണ്ടേ പോകുന്നതാണ്.
അജുവും കൂടി പറഞ്ഞോടുകൂടി ജാനിക്ക് സങ്കടം സഹിക്കാനായില്ല.
നീ വരുന്നുണ്ടോ കരീന?
അവൾ ദേഷ്യത്തോട് ഒച്ചവെച്ചു. ഇത് കേട്ട് കാശിയുടെ കൂട്ടുകാർ ഉള്ളിൽ ചിരിച്ചു. അവൾ കരീനയുടെ കൈവലിച്ച് നടന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.
ഒരു സന്തോഷ വാർത്തയുണ്ട്, നാളെ മുതൽ ജാനിയുടെ സ്വന്തം കാശി മിനിമം 30 മിനിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്.